ആകാശവാണി സ്കാരം വാർത്തകൾ വായിക്കുന്നത് അരവിന്ദ്. പ്രധാന വാർത്തകൾ. അസമിൽ 23,550 കോടി രൂപയുടെയും പശ്ചിമബംഗാളിൽ 18,680 കോടി രൂപയുടെയും വിവിധ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ശിലാസ്ഥാപനം നിർവഹിക്കും. ഹോർമുസ് കടലിടുക്കിൽ ഇന്ത്യൻ കപ്പലുകളുടെ സുരക്ഷിത സഞ്ചാരത്തിനുള്ള നടപടികൾ ഉടൻ പ്രതീക്ഷിക്കാമെന്ന് ഇന്ത്യയിലെ ഇറാൻ അംബാസഡർ മുഹമ്മദ് ഫത്താലി. ഭൌമരാഷ്ട്രീയ സംഘർഷങ്ങൾക്കിടയിലും ഇന്ത്യയുടെ വളർച്ചാ അനുമാനം 7.5% ഉയർത്തി ഫിച്ച് റേറ്റിംഗ്സ്. കേരള സംസ്ഥാന ചലച്ചിത്ര നയത്തിന് ഇന്നലെ ചേർന്ന മന്ത്രിസഭായോഗം അംഗീകാരം നൽകി. നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിനുള്ള അവസാന ദിനത്തോടനുബന്ധിച്ച് കേരളത്തിൽ അന്തിമ സംയോജിത വോട്ടർ പട്ടിക പുറത്തിറക്കുമെന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ. FIH ഹോക്കി ലോകകപ്പ് യോഗ്യത നേടി ഇന്ത്യൻ വനിതാ ടീം. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അസമിലെ സിൽച്ചാറിൽ 23,550 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികളുടെ ശിലാസ്ഥാപനം നിർവഹിക്കും. ഒരു റിപ്പോർട്ട്.
സിൽച്ചാറിലെ അംബികാപൂരിൽ നടക്കുന്ന ചടങ്ങിൽ 3 പ്രധാന വികസന പദ്ധതികളുടെ ശിലാസ്ഥാപനം പ്രധാനമന്ത്രി നിർവഹിക്കും. ഏകദേശം 22,864 കോടി രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന സിൽച്ചാർ അതിവേഗ ഇടനാഴി, ടൗൺ ഫ്ലൈഓവർ, പതാർകണ്ടി കാർഷിക കോളേജ് എന്നിവ പദ്ധതികളിൽ ഉൾപ്പെടുന്നു. 2 ദിവസത്തെ സന്ദർശനത്തിനായി അസമിലെത്തിയ പ്രധാനമന്ത്രി ഇന്നലെ ഗുവാഹട്ടിയിൽ ഒട്ടേറെ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും ശിലാസ്ഥാപനവും നിർവഹിച്ചു. PM കിസാൻ സമ്മാൻ നിധിയുടെ 22 ഗഡു അദ്ദേഹം വിതരണം ചെയ്തു. 9,32,00,000 കർഷകരുടെ ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് 18,640 കോടി രൂപയാണ് ഈ ഘട്ടത്തിൽ കൈമാറിയത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പശ്ചിമബംഗാളിൽ 18,680 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും ശിലാസ്ഥാപനവും നിർവഹിക്കും. 420 കിലോമീറ്ററിലധികം ദൈർഘ്യമുള്ള ദേശീയപാതാ പദ്ധതികൾ, ഹാൽദിയ ഡോക്ക് കോംപ്ലക്സിലെ നവീകരണ പ്രവർത്തനങ്ങൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. പുരുലിയ ആനന്ദ് വിഹാർ ടെർമിനൽ എക്സ്പ്രസ് ഫ്ളാഗ് ഓഫ് ചെയ്യുന്ന പ്രധാനമന്ത്രി അമൃത് സ്റ്റേഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ച 6 റെയിൽവേ സ്റ്റേഷനുകൾ നാടിന് സമർപ്പിക്കും. ഖരഗ്പൂർ മോറെഗ്രാം സാമ്പത്തിക ഇടനാഴിയുടെ ഭാഗമായുള്ള പുതിയ ദേശീയപാതാ പദ്ധതികൾക്കും അദ്ദേഹം തുടക്കം കുറിക്കും. BJP സംഘടിപ്പിക്കുന്ന റാലിയിലും അദ്ദേഹം സംസാരിക്കും. പശ്ചിമേഷ്യയിലെ സ്ഥിതിഗതികൾ സംബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനുമായി ചർച്ച നടത്തി. സംഘർഷം തുടരുന്ന സാഹചര്യത്തിൽ ഊർജ്ജത്തിന്റെയും ചരക്കുകളുടെയും തടസ്സരഹിതമായ ഗതാഗതത്തിന്റെ പ്രാധാന്യം ഇരുവരും ഊന്നിപ്പറഞ്ഞു. ഇറാൻ ഉൾപ്പെടെ ഗൾഫ് മേഖലയിലെ ഇന്ത്യൻ പൌരന്മാരുടെ സുരക്ഷയും ക്ഷേമവും സംബന്ധിച്ച കാര്യങ്ങൾ വിലയിരുത്തിയതായി വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. വിദേശകാര്യ മന്ത്രാലയത്തിൽ സ്ഥാപിച്ചിട്ടുള്ള കൺട്രോൾ റൂം കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നുണ്ടെന്നും ഇതുവരെ 900 ഫോൺ കോളുകളും 200 ഇമെയിലുകളും ലഭിച്ചിട്ടുണ്ടെന്നും ശ്രീ ജയ്സ്വാൾ വ്യക്തമാക്കി. ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള ഇന്ത്യൻ കപ്പലുകളുടെ സുരക്ഷിതമായ സഞ്ചാരത്തിനുള്ള നടപടികൾ ഉടൻ പ്രതീക്ഷിക്കാമെന്ന് ഇന്ത്യയിലെ ഇറാൻ അംബാസഡർ മുഹമ്മദ് ഫത്താലി. ഇന്ത്യ ഇറാന്റെ സുഹൃത്താണെന്ന് ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കവേ ഇറാൻ അംബാസഡർ വ്യക്തമാക്കി. മേഖലയിൽ സമാന താൽപര്യങ്ങൾ പങ്കിടുന്ന രാജ്യങ്ങളാണ് ഇന്ത്യയും ഇറാനുമെന്നും അദ്ദേഹം പറഞ്ഞു.
Believe that Iran and India are friends. We have common interests. We have common faith. And I, as ambassador in India, I said to you that government of India in this situation after the war help us and in different fields.
പശ്ചിമേഷ്യയിലെ സംഘർഷം 15-ാം ദിനത്തിലേക്ക് കടന്നു. February 28 ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി ആരംഭിച്ച ശേഷം ഇതുവരെയും സംഘർഷം അയയുന്നതിനുള്ള സൂചനകളൊന്നുമില്ല. ഇറാൻ, ലെബനൻ, ഇസ്രായേൽ എന്നിവിടങ്ങളിലായി മരണസംഖ്യ 2,000 കടന്നു. ഇറാൻ മിസൈലുകൾ തുർക്കി വ്യോമാതിർത്തിയിൽ പ്രവേശിച്ചതോടെ പിരിമുറുക്കം വർദ്ധിച്ചിട്ടുണ്ട്. ഇത്തരം സംഭവങ്ങൾ തുടർന്നാൽ പ്രതികരിക്കുമെന്ന് തുർക്കി മുന്നറിയിപ്പ് നൽകി. ഇന്ത്യൻ നാവികസേന ഇറാനെതിരെ നീങ്ങിയെന്ന തരത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ വ്യാജമെന്ന് വിദേശകാര്യ മന്ത്രാലയം. ഹോർമുസ് കടലിടുക്ക് തുറന്നില്ലെങ്കിൽ ഇറാനിലെ സൈനിക കേന്ദ്രങ്ങൾ ഇന്ത്യ ആക്രമിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്ന തരത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്ന് മന്ത്രാലയത്തിന്റെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. രാഷ്ട്രവികസനത്തിൽ ദിവ്യാംഗർ സുപ്രധാന പങ്കുവഹിക്കുന്നതായി രാഷ്ട്രപതി ദ്രൌപദി മുർമു. ന്യൂഡൽഹിയിൽ നടന്ന പർപ്പിൾ ഫെസ്റ്റിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. ദിവ്യാംഗരുടെ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കാനുള്ള വേദിയാണ് ഫെസ്റ്റെന്നും ശ്രീമതി മുർമു കൂട്ടിച്ചേർത്തു. സത്യസന്ധരായ നികുതിദായകരെ എപ്പോഴും ബഹുമാനത്തോടെ പരിഗണിക്കണമെന്നും എന്നാൽ നികുതി വെട്ടിപ്പ് കർശനമായി കൈകാര്യം ചെയ്യണമെന്നും ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ഇന്ത്യൻ റവന്യൂ സർവീസ് ട്രെയിനികളെ ന്യൂഡൽഹിയിൽ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. നികുതി സമ്പ്രദായം സുതാര്യവും പക്ഷപാതരഹിതവും നികുതിദായക സൌഹാർദ്ദവുമായി തുടരണമെന്നും ഉപരാഷ്ട്രപതി പറഞ്ഞു. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് ഹിമാചൽ പ്രദേശ് സന്ദർശിക്കും. ധരംശാലയിൽ ഹിമാചൽ പ്രദേശ് കേന്ദ്ര സർവകലാശാലയുടെ ബിരുദദാന ചടങ്ങിൽ അദ്ദേഹം പങ്കെടുക്കും. ധരംശാല യുദ്ധസ്മാരകത്തിൽ ഉപരാഷ്ട്രപതി ആദരമർപ്പിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
ഉപധനാഭ്യർത്ഥനകൾക്കും ധനവിനിയോഗ ബില്ലിനും ലോക്സഭ ഇന്നലെ അംഗീകാരം നൽകി. ധനാഭ്യർത്ഥന സംബന്ധിച്ച ചർച്ചയ്ക്ക് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ലോക്സഭയിൽ മറുപടി നൽകി. 281,000 കോടി രൂപയുടെ ഉപധനാഭ്യർത്ഥനകളാണ് പാർലമെന്റിന്റെ പരിഗണനയിൽ വന്നത്. ഭൌമരാഷ്ട്രീയ സംഘർഷങ്ങൾക്കിടയിലും ഇന്ത്യയുടെ വളർച്ചാനുമാനം 7.5% ഉയർത്തി ഫിച്ച് റേറ്റിംഗ്സ്. നേരത്തെ പ്രവചിച്ചിരുന്ന 7.4% കൂടുതലാണിത്. US സമ്പദ് വ്യവസ്ഥയുടെ വളർച്ച 2.2% ചൈനയുടേത് 5% നിന്ന് 4.3% കുറയുമെന്നും ഫിച്ച് പ്രവചിക്കുന്നു. സാംസ്കാരിക വകുപ്പ് തയ്യാറാക്കിയ കേരള സംസ്ഥാന ചലച്ചിത്ര നയത്തിന് സംസ്ഥാന മന്ത്രിസഭായോഗം അംഗീകാരം നൽകി. ചലച്ചിത്ര മേഖലയെ കൂടുതൽ പ്രൊഫഷണലാക്കുന്നതിനും കലാകാരന്മാരുടെയും തൊഴിലാളികളുടെയും അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനുമായി 92 പ്രധാന ശുപാർശകളും നിർദ്ദേശങ്ങളും അടങ്ങുന്നതാണ് പുതിയ നയം. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് കണ്ണൂർ ജില്ലയിലെ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. രാവിലെ മാലൂർ സ്കൂൾ കെട്ടിടോദ്ഘാടനം നിർവഹിക്കുന്ന മുഖ്യമന്ത്രി തുടർന്ന് ഇരിവേരി കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ കെട്ടിടം ഉദ്ഘാടനം ചെയ്യും. ഉച്ചയ്ക്ക് വേങ്ങാട് ഹയർ സെക്കൻഡറി സ്കൂൾ കെട്ടിടോദ്ഘാടനം ചെയ്യുന്ന മുഖ്യമന്ത്രി വൈകിട്ട് പാലയാട് സ്കൂൾ ഓഫ് ലീഗൽ സ്റ്റഡീസ് കെട്ടിടത്തിന്റെയും കണ്ണൂർ സർവകലാശാല ഡോക്ടർ ജാനകി അമ്മാൾ ക്യാമ്പസ് വനിതാ ഹോസ്റ്റലിന്റെയും മറ്റ് വികസന പ്രവർത്തനങ്ങളുടെയും ഉദ്ഘാടനം നിർവഹിക്കും. കേരളത്തിലെ തിരഞ്ഞെടുപ്പിന് മുൻപുള്ള അന്തിമ സംയോജിത വോട്ടർ പട്ടിക നിയമസഭാ തിരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിനുള്ള അവസാന ദിനത്തോടടുത്ത് പുറത്തിറക്കുമെന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി അന്തിമ വോട്ടർ പട്ടിക പുറത്തിറക്കിയ ശേഷം പേര് ചേർക്കാനായി ലഭിച്ച അപേക്ഷകളിൽ അധികൃതർ നടപടികൾ പൂർത്തിയാക്കി വരികയാണ്. പരിഷ്കരണത്തിന്റെ ഭാഗമായി 21 February അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ച ശേഷം ലഭിച്ച അപേക്ഷകളിൽ വെള്ളിയാഴ്ച വൈകിട്ട് വരെ 62,401 അപേക്ഷകളാണ് ഇനി തീർപ്പ് ഏൽപ്പിക്കാൻ ബാക്കിയുള്ളത്. ഇതിനു പുറമെ പ്രവാസികളിൽ നിന്ന് ലഭിച്ചിട്ടുള്ള 11,208 അപേക്ഷകളും തീർപ്പ് ഏൽപ്പിക്കാനുണ്ട്. ഇന്നലെ വൈകിട്ട് വരെയുള്ള കണക്ക് പ്രകാരം സംസ്ഥാനത്തെ വോട്ടർ പട്ടികയിൽ 2,71,11,856 വോട്ടർമാരാണ് ഉള്ളത്. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് ശേഷം പ്രസിദ്ധീകരിച്ച പട്ടികയിൽ ഇത് 2,69,53,644 ആയിരുന്നു.
FIH വനിതാ ഹോക്കി ലോകകപ്പ് ക്വാളിഫയർ സെമി ഫൈനലിൽ ഇറ്റലിയെ പരാജയപ്പെടുത്തി ഇന്ത്യ. ഇതോടെ ടീം 2026 ലോകകപ്പിന് യോഗ്യത നേടി. ഹൈദരാബാദിലെ GMC ബാലയോഗി സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് ഇന്ത്യ വിജയിച്ചത്. ISL ൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ഈസ്റ്റ് ബംഗാൾ പോരാട്ടം. കൊൽക്കത്തയിലെ സോൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ വൈകുന്നേരം 5 PM മത്സരം. 7:30 നടക്കുന്ന രണ്ടാം മത്സരത്തിൽ ബംഗളൂരു മോഹൻ ബഗാനെ നേരിടും. മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് TMC ഉൾപ്പെടെയുള്ള ചില പ്രതിപക്ഷാംഗങ്ങൾ പാർലമെന്റിന്റെ ഇരുസഭകളിലും നോട്ടീസ് സമർപ്പിച്ചു. ലോക്സഭയുടെയും രാജ്യസഭയുടെയും സെക്രട്ടേറിയറ്റുകൾ നോട്ടീസുകൾ പരിശോധിക്കും. നേപ്പാളിലെ പുതിയ സർക്കാർ ഇന്ത്യയുമായുള്ള ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന് നേപ്പാൾ അംബാസഡർ ശങ്കർ പ്രസാദ് ശർമ്മ. തിരഞ്ഞെടുപ്പ് സമാധാനപരമായും സമയബന്ധിതമായും നടന്നത് നേപ്പാളിലെ സുസ്ഥിര ജനാധിപത്യ പ്രക്രിയ പ്രതിഫലിപ്പിക്കുന്നു. ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ശക്തമായ ബന്ധമുണ്ടെന്നും പുതിയ സർക്കാർ അത് പുതിയ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഇന്ന് താപനില ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ആലപ്പുഴ കോട്ടയം ജില്ലകളിൽ ഉയർന്ന താപനില 37°C വരെയും കൊല്ലം എറണാകുളം തൃശൂർ കോഴിക്കോട് പാലക്കാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ 36°C വരെയും ഉയർന്നേക്കുമെന്ന് കാലാവസ്ഥാ വിഭാഗം അറിയിച്ചു. ഉയർന്ന ചൂട് സൂര്യാഘാതം സൂര്യാതപം നിർജ്ജലീകരണം തുടങ്ങി ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്നതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അസമിൽ 23,550 കോടി രൂപയുടെയും പശ്ചിമബംഗാളിൽ 18,680 കോടി രൂപയുടെയും വിവിധ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ശിലാസ്ഥാപനം നിർവഹിക്കും. ഹോർമുസ് കടലിടുക്കിൽ ഇന്ത്യൻ കപ്പലുകളുടെ സുരക്ഷിത സഞ്ചാരത്തിനുള്ള നടപടികൾ ഉടൻ പ്രതീക്ഷിക്കാമെന്ന് ഇന്ത്യയിലെ ഇറാൻ അംബാസഡർ മുഹമ്മദ് ഫത്താലി. ഭൌമരാഷ്ട്രീയ സംഘർഷങ്ങൾക്കിടയിലും ഇന്ത്യയുടെ വളർച്ചാ അനുമാനം 7.5% ഉയർത്തി ഫിച്ച് റേറ്റിംഗ്സ്. കേരള സംസ്ഥാന ചലച്ചിത്ര നയത്തിന് ഇന്നലെ ചേർന്ന മന്ത്രിസഭായോഗം അംഗീകാരം നൽകി. നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിനുള്ള അവസാന ദിനത്തോടനുബന്ധിച്ച് കേരളത്തിൽ അന്തിമ സംയോജിത വോട്ടർ പട്ടിക പുറത്തിറക്കുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. FIH ഹോക്കി ലോകകപ്പ് യോഗ്യത നേടി ഇന്ത്യൻ വനിതാ ടീം. തിരുവനന്തപുരം നിലയത്തിൽ നിന്നുള്ള അടുത്ത വാർത്താ പ്രക്ഷേപണം 11 മണിക്ക്.